السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الحديث هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഈ അനുഗ്രഹീത ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നും അതിന് അല്ലാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ ഹമലുകളും നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കിന്ന് സംസാരിക്കുവാനുള്ള വിഷയം ഫളാഇലു റമദാൻ, റമദാനിന്റെ ശ്രേഷ്ഠതകൾ എന്നതിനെ സംബന്ധിച്ചാണ്. എന്തിനാണ് ശ്രേഷ്ഠതകൾ അറിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ മഹത്വവും ഫളാഇലുകളും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നതും അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നതും സത്യവിശ്വാസികൾക്ക് ബാധ്യതയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിന്റെ ഫളാഇലുകളെക്കുറിച്ച് കൂടുതലായി അറിയുകയും അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി റമദാനിലെ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകൾ സഹായകമാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ക്ലാസുകൾ നമുക്കതിന് ഉപകാരപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഇൽമു നേടുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധ റമദാനിന്റെ ഫലായിലുകളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒരുപാട് വന്നിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു മാസം അത് റമദാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പേര് പറയുക എന്ന് പറഞ്ഞാൽ ആ മാസത്തെ അള്ളാഹു പ്രത്യേകമാക്കി പറഞ്ഞു എന്നതാണ് അർത്ഥം. ഒരുപാട് നബിമാരുടെ ചരിത്രം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ എല്ലാ നബിമാരുടെയും പേരുകൾ പറയുന്നില്ല. ചില നബിമാരുടെ പേരുകൾ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ ചരിത്രം പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലാണെങ്കിലും തിരുസുന്നത്തിലാണെങ്കിലും ചില സ്വഹാബിമാരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയും. ഖുർആനിൽ നമുക്കറിയാം ഒരു സഹാബിയുടെ പേര് മാത്രമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് മാത്രമാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത് ആ സഹാബിയുടെ ഒരു ഫളിലായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഒരുപാട് പലതിന്റെയും പേരുകൾ എടുത്തു പറഞ്ഞിട്ടും പറയാതെയും പരാമർശിച്ചതായി നമുക്ക് കാണാം. അത് പ്രത്യേക നാടുകളുടെ പേരുകൾ, ചില പ്രത്യേകമായ പള്ളികളുടെ പേരുകൾ അള്ളാഹു അത് പ്രത്യേകം പരാമർശിച്ചു. അപ്പൊ അതിന് അതിന്റേതായ ഫളുകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു മാസം, അത് ഹിജറ കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമായ ഈ റമദാൻ മാസമാണ്. അത് റമദാനിന് അല്ല കൊടുത്ത ഫളുകളാണ്, പ്രത്യേകതയാണ് ആ പേരെടുത്തു പറഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അള്ളാഹു അവന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിനെ ഈ മാസത്തിൽ അവതരിപ്പിച്ചു എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തിലൂടെ അള്ളാഹു ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന്. അവ ഈ മാസത്തിന്റെ ഏറ്റവും വലിയ ഫളൽ എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി ഈ മാസത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. മറ്റ് 11 മാസങ്ങളെയും അല്ല തെരഞ്ഞെടുത്തില്ല. അല്ല ഹറാമാക്കിയ 4 മാസങ്ങളെ തെരഞ്ഞെടുത്തില്ല, അതല്ലാത്ത മാസങ്ങളെയും തെരഞ്ഞെടുത്തില്ല. മറിച്ച് റമദാനിനെ അള്ളാഹു ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. റമദാനിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു. അത് ഖുർആനിന്റെ നസ്സാണ്. റമദാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഷഹ്റു റമദാൻ റമദാൻ മാസമാകുന്നു. അപ്പൊ റമദാൻ മാസം എന്ന് തന്നെ അള്ളാഹ് പ്രയോഗിച്ചിരിക്കുന്നു. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു ഷഹ്റു റമദാൻ റമദാൻ മാസം. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഖുർആൻ ഫുർഖാനാണ്. അതേപോലെ തന്നെ എന്താണ് സന്മാർഗം എന്നുള്ളതിനെ വ്യക്തമായി വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്, ജനങ്ങൾക്കുള്ള ഹുദയാണ്. അത് ഖുർആനെ പ്രത്യേകം എടുത്തു പറയണം. ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘട്ടമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതിന് കൊടുത്ത വ്യാഖ്യാനം, ഖുർആനിന്റെ അവതരണത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള അവതരണം. ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഖുർആനിനെ നാം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ടുള്ള വ്യാഖ്യാനം ഇതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള ബൈത്തുൽ ഇജ്ലേക്കുള്ള അതിന്റെ അവതരണത്തിന്റെ ഘട്ടം, ഇതാണ് അതിന്റെ ഒന്നാമത്തെ അവതരണ ഘട്ടം. രണ്ടാമത്തേത് ഈ ഒന്നാമത്തെ ആകാശത്തു നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്ത കാലഘട്ടം. അതാണ് നമ്മൾ 23 വർഷങ്ങൾ കൊണ്ടാണ് ശുദ്ധ ഖുർആനിന്റെ അവതീകരണം പൂർത്തിയായത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പൊ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഈ അവതരണം നടന്നത് അത് റമദാനിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് റമദാനിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്. മൂന്നാമതായി നമ്മൾ അറിയേണ്ടത് ലൈലത്തുൽ ഖദർ എന്ന പ്രത്യേകമായ രാവ് അത് വരുന്നത് റമദാനിലാണ്. കാരണം ഈ രാവിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ രാവിനെ പ്രത്യേകം ഖുർആനിലും ഹദീസിലും എടുത്തു പറഞ്ഞു 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്ന് അതിനെ പ്രത്യേകം ഖുർആൻ പരാമർശിച്ചു. അതിന്റെ പ്രാധാന്യങ്ങളും ഫളായിലുകളെ കുറിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലൊരു അധ്യായം തന്നെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈയൊരു ശ്രേഷ്ഠതയും അത് റമദാനിനുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതിന്റെ വിശദീകരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുണ്ട്. ഇൻഷാല്ലാ നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ചോദിച്ചാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് ഏത് മാസത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് റമദാനിലാണ് എന്നാണ് നമുക്കതിന്റെ ഉത്തരം പറയാനുള്ളത്. റമദാനിലെ അവസാനത്തെ പത്തില് അത് റമദാനിന്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ നാലാമതായിട്ട് കലാകദറുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പല രൂപത്തിലാണ്. അതിന്റെ മറാത്തിബുകളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. തഖ്ദീറുൻ ആമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തഖ്ദീറുൻ സനവി, തഖ്ദീറുൻ ഉംരി, അതായത് അള്ളാഹു അവന്റെ കലാകദറുകളെ രേഖപ്പെടുത്തുന്നത് പല രൂപത്തിലാണ്. അതിലൊന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഓരോ വർഷത്തിലും അള്ളാഹു ഇത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓരോ വർഷത്തിലും അള്ളാഹു ഇത് ചെയ്യുന്നുണ്ട്. അതിനാണ് തഖ്ദീറുൻ സനവി എന്ന് പറയുന്നത്. കൊല്ലത്തിൽ നടക്കുന്ന ഈ ഖദർ രേഖപ്പെടുത്തൽ, അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നതും ഈ മാസത്തിൽ തന്നെയാണ്. റമദാൻ മാസത്തിലാണ് അത് നടക്കുന്നത് എന്ന് ശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വർഷത്തേക്ക് വേണ്ട ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അള്ളാഹു രേഖപ്പെടുത്തുന്നത്, അത് അള്ളാഹു മായ്ച്ചു കളയുന്നത്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നടക്കുന്നതൊക്കെ വിശുദ്ധ റമദാനിലാണ്, ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ റമദാനിന്റെ സവിശേഷതകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതാണ് അള്ളാഹു വർഷത്തിൽ കലാകദറുകളെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത് ഹിജറ കലണ്ടറിലെ 9-ാമത്തെ മാസമായ ഈ വിശുദ്ധ റമദാനിനെയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾക്ക്, നമ്മുടെ മുമ്പിലുള്ള രാത്രിക്കും പകലിനും മണിക്കൂറുകൾക്ക് എത്രത്തോളം മഹത്വമുണ്ട് എന്നറിയാനും, ആ മഹത്വം നേടണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കാനും ഇതിന്റെ ഫലായിലുകൾ അറിയുമ്പോൾ നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ളൊരു മാനസികമായ നല്ലൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോ ഇങ്ങനെ കലാകദർ രേഖപ്പെടുത്തി വെക്കുന്നത്, വർഷത്തിൽ അല്ല തെരഞ്ഞെടുത്തത്, അതിനുവേണ്ടി തെരഞ്ഞെടുത്ത മാസം അത് ഈ വിശുദ്ധ റമദാനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇതേപോലെ തന്നെ റമദാനിന്റെ മറ്റൊരു സവിശേഷത, നോമ്പ് എന്നത് സുന്നത്തായ നോമ്പുകളുണ്ട്, അതല്ലാത്ത നോമ്പുകളുണ്ട്, പല നോമ്പുകളുണ്ട്. അതിൽ നിർബന്ധ നോമ്പ്, ആ നിർബന്ധ നോമ്പ് ആയി അല്ല തെരഞ്ഞെടുത്തത് വിശുദ്ധ റമദാനിലെ നോമ്പിനെയാണ്.
അള്ളാഹ് പറഞ്ഞു റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹ് പറയുന്നുണ്ട്, ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിസും എന്ന് അള്ളാഹ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ റമദാനിന്റെ മറ്റൊരു വലിയ സവിശേഷത ഇതാണ്, നോമ്പിനെ നിർബന്ധമാക്കിയപ്പോ അള്ളാഹ് എന്ത് പറഞ്ഞു? റമദാനിലെ നോമ്പാണ് നിങ്ങൾക്ക് നിർബന്ധം എന്നത് പറഞ്ഞു. റമദാനിലെ നോമ്പിനെ അള്ളാഹ് ഫറളാക്കി. മറ്റു മാസങ്ങളിലും നോമ്പുണ്ട്, മറ്റു ദിവസങ്ങളിലും നോമ്പുണ്ട്, പക്ഷെ അതൊന്നും നിർബന്ധമായ നോമ്പല്ല, ഫറളായ നോമ്പല്ല. ഫറളായ നോമ്പ് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ ആ ശ്രേഷ്ഠത ലഭിച്ചിട്ടുള്ളത് റമദാനിനാണ്. മാത്രമല്ല ഈ റമദാനിലെ നിർബന്ധ നോമ്പിനെ തന്നെ അള്ളാഹു ഇസ്ലാമിന്റെ റുക്കിനുകളിൽപ്പെട്ട ഒരു റുക്കിനാക്കി മാറ്റിയിട്ടുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം എന്ന് പറയുമ്പോൾ അതിലൊന്ന് നമ്മൾ പറയാറുള്ളത് ശുദ്ധ റമദാനിലെ നോമ്പിനെ സംബന്ധിച്ചാണ്. ബുനിയൽ ഇസ്ലാം അല ഹംസിൻ, ഇസ്ലാം അഞ്ച് റുക്കിനുകളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിലൊന്ന് റമദാനിലെ നോമ്പാണ്. വസവും റമദാന റമദാനിലെ നോമ്പാണ് എന്ന് പ്രത്യേകമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു പ്രത്യേകത റമദാനിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ അഞ്ച് റുക്കിനുകളിൽ ഒന്ന് ഈ വിശുദ്ധ റമദാനിലെ നോമ്പാണ്. ഇതേപോലെ തന്നെ റമദാനിന്റെ മറ്റൊരു ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല റമദാനു ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന. ഇതൊരു ഹദീസിൽ വന്നതാണ്, അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഉള്ള നിവേദനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. റമദാൻ സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അപ്പൊ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ പ്രയോഗങ്ങള് വ്യത്യസ്തമായി വന്നിട്ടുണ്ട് ഹദീസുകളില്. അപ്പൊ ഈ ഹദീസിലുള്ളത് അബുവാബുൽ ജന്നത്തി എന്നാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ സ്വർഗത്തിന് വാതിലുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാതിലുകൾ തുറക്കപ്പെടും എന്നതാണ് റമദാനായാൽ. അപ്പൊ ഇത് മറ്റൊരു മാസത്തെ കുറിച്ചും ഇതിങ്ങനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ റമദാനാകുമ്പോ റമദാനായാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പ്രത്യേകം എടുത്തു പറയാണ്. ഈ ഹദീസ് വന്നിട്ടുള്ളത് ബുഖാരി മുസ്ലിമിലാണ്. ഇതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ കാണാം, ഇദാ ദഖല ഷഹ്റു റമദാന, റമദാൻ മാസം പ്രവേശിച്ചാൽ, ഫുത്തിഹത്ത് അബ്വാബുസ്സമായി, ഇതിൽ പറയുന്നത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. അപ്പൊ ഒന്നാമത്തെ ഹദീസിൽ നമ്മൾ വായിച്ചത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ഇത് ഈ പദപ്രയോഗങ്ങൾ ഓരോന്നും പണ്ഡിതന്മാർ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. ഈ റമദാനിന്റെ മഹത്വത്തെക്കുറിച്ച് ഫലാലുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞപ്പോ ഇതിന്റെ ഈ വമ്പിച്ച ആശയം, കാരണം മറ്റൊരു മാസത്തെക്കുറിച്ചും പറയാതെ റമദാൻ മാസത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് റമദാൻ മാസം വന്നാൽ, റമദാനിലേക്ക് പ്രവേശിച്ചാൽ, റമദാൻ മാസം സമാഗതമായാൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ രൂപായത്തിലുള്ളത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ രൂപായത്തിൽ വന്നിട്ടുള്ളത് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ആകാശത്തിന് കവാടങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്റാ മിഅ്റാജിന്റെ ഹദീസുകൾ പറയുമ്പോൾ അതില് ഓരോ ആകാശത്തിലേക്കും കയറി ചെന്നതായിട്ടും ആ ആകാശത്തിന് മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ട് എന്നതും, ജിബ്രീൽ അലൈഹിസ്സലാം വാതില് മുട്ടി വാതില് തുറന്നു കൊടുത്തു, ആരാണെന്ന് ചോദിച്ചു, അവിടെ കണ്ട പ്രവാചകന്മാരെ കുറിച്ച്, ഇങ്ങനെ ഓരോന്നും ഹദീസുകളിൽ വ്യക്തമായി ആ മിഅ്റാജിന്റെ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഹദീസിൽ വന്നത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നതാണ്. അവ രണ്ട് രൂപത്തിൽ വന്നു. ഇതേപോലെ തന്നെ മൂന്നാമത് രിവായത്തിൽ വന്നിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ തന്നെ രിവായത്താണ്. അതിൽ കാണാം, ഇദാകാന റമദാനു ഫുത്തിഹത്ത് അബ്വാബു റഹ്മതി, റമദാനായാൽ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അപ്പൊ ഇതിൽ വന്നത് റഹ്മത്തിന്റെ കവാടങ്ങൾ എന്നാണ്. ഈ മൂന്ന് പ്രയോഗങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മളുടെ ഈ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുള്ള ഈ രാത്രിയും പകലും ഈ റമദാനിന്റെ സമയം എന്നുള്ളത് അത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ ആ മഹത്വം, അതിന്റെ വലുപ്പം എത്ര ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ റിപ്പോർട്ടിൽ വന്നത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ ഹദീസിൽ വന്നത് റഹ്മത്തിന്റെ വാതിലുകൾ എന്നതാണ്. അപ്പോ നർച്ചും അള്ളാഹുവിന്റെ റഹ്മത്ത് അവതരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നർത്തം. അതാണ് റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുക എന്ന് പറഞ്ഞാല്. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇബ്ന് റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മആരിഫ് എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു വാചകം വളരെ മനോഹരമാണ്. ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണ്, ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരത്തിലുള്ള റിവായത്തുകൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, അതേപോലെ തന്നെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, വകൈഫലാ യുബശ്ശിറുൽ മുഅ്മിനു, ഒരു മുഅ്മിൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ചോദിക്കുകയാണ്. ബിഫത്ഹി അബ്വാബിൽ ജിനാനി, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ മാസത്തിൽ ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കും. വകൈഫലാ യുബശ്ശിറുൽ മുദ്നിബു ബിഗല്ലതി അബ്വാബിൻ നീറാൻ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ ബാക്കി ഭാഗത്ത് വരുന്നത് ഇതിനെ പറ്റിയാണ്. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന ഈ മാസത്തിൽ ഒരു മുദ്നിബ്, പാപിയായ ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കും. അപ്പൊ ഒരു മുഅ്മിനും സന്തോഷമാണ്, ഒരു പാപിയായ മനുഷ്യനും സന്തോഷമാണ്, സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ്. വകൈഫലാ യുബശ്ശിറുൽ ആഖിലു, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ സാധിക്കും. ബിവക്തിൻ യുഗല്ലു ഫീഹി ശൈത്താൻ, ശൈത്താനെ ബന്ധിപ്പിക്കുന്ന ഈ മാസത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നത് വമിൻ ഐന യുഷ്ബിഹു ഹാദ സമാന സമാനുൻ, ഈ റമദാൻ മാസത്തിന് സമാനമായ മറ്റൊരു മാസം, ഈ റമദാനിന്റെ പുണ്യകർമ്മങ്ങളോട് തുല്യമാകുന്ന മറ്റൊരു മാസം അത് എവിടെയാണുള്ളത്, ഏതൊരു മാസമാണുള്ളത്, ഏതൊരു കാലമാണുള്ളത് എന്ന് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ ഹദീസിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഒരു റിവായത്തിൽ അതൊന്ന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസിന്റെ ബാക്കി വഗുല്ലിഖത്ത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. നരകത്തിന് വാതിലുകളുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. അപ്പൊ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശുദ്ധ റമദാനിന്റെ. അതിന്റെ മൂന്നാമത്തെ ഭാഗം വസുൽസിലത്ത് അശയാത്തീൻ, ഷെയ്ത്താൻമാർ ബന്ധിപ്പിക്കപ്പെടും, ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെടും. അപ്പൊ അതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ ഹദീസിൽ മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. രണ്ട്, നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടും, ഷെയ്ത്താൻ ഷാത്തുക്കൾ ബന്ധിപ്പിക്കപ്പെടും. ഈ ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളെപ്പറ്റി പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇനി രണ്ടാമത് പറഞ്ഞ ഹദീസ് ഏത്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പറയുന്ന ഹദീസ്, അതിന്റെ ബാക്കി ഭാഗത്തും ഇതേപോലെ തന്നെയാണ്. ഈ ഹദീസും നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറയുന്ന ഹദീസിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, വഅല്ലിക്കത്ത് അബ്വാബു ജഹന്നം. അത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, അവരൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ മൂന്ന് ഹദീസല്ലാത്ത മറ്റൊരു ഹദീസ്, ആ ഹദീസിൽ പ്രത്യേകമായൊരു കാര്യം പറഞ്ഞു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫലം യുഗലക് മിൻഹാബാവുൻ, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഒന്നുപോലും അടക്കപ്പെടുകയില്ല. പ്രത്യേകം വേറെ ഹദീസിൽ എടുത്തു പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുമെന്നൊരു ഹദീസിൽ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ, തുർമുദി ഹാക്കിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാല്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നതിന് പുറമെ അതിൽ കുറച്ചുകൂടി വന്നത്, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഒന്നുപോലും അത് അടക്കപ്പെട്ടിട്ടുണ്ടാവില്ല, തുറന്നിട്ടായിരിക്കും, ഒരു വാതിൽ പോലും അടച്ചിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലും ഇതേ പ്രയോഗം കാണാം. വകൊല്ലിക്കത്ത് അബുവാബുന്നാരി, നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടും, ഫലം യുഫ്തഹ് മിൻഹാബാവുൻ, നരകത്തിന്റെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. ഇത് പ്രത്യേകം ഈ ഹദീസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നരകത്തിന്റെ ഒരു വാതിലും അടക്കപ്പെടുകയില്ല എന്നത്. അപ്പൊ ഇതൊക്കെ റമദാനിന്റെ ശ്രേഷ്ഠതകളാണ്. റമദാൻ മാസത്തിന്റെ കാര്യം പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ ഹദീസുകളൊക്കെ വരുന്നത്. വാതിലുകൾ തുറക്കപ്പെടുന്നത്, റഹ്മത്തിന്റെ വാതിലുകൾ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ റമദാനിന്റെ ഫലായിലുകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി റമദാനിന്റെ മറ്റൊരു സവിശേഷത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. ആ ഹദീസിൽ പറഞ്ഞതെന്താ വെച്ചാല്, റമദാനിന്റെ ഓരോ രാത്രികളിലും അല്ലാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വേറൊരു മാസത്തെക്കുറിച്ചും ഇത് പറഞ്ഞിട്ടില്ല. ഇത് റമദാനിന്റെ ഓരോ രാത്രികളിലും അല്ലാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അമലുകൾ ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം, റമദാനിൽ പറഞ്ഞിട്ടുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഹദീസിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം. വലില്ലാഹി ഉതഖാഉ മിനന്നാരി, അള്ളാഹുവിനുണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വദാലിക കുല്ലു ലൈലത്തിൻ, അത് ഓരോ രാത്രിയിലും ഉണ്ടാകും. റമദാനിന്റെ ഓരോ രാത്രിയിലും അള്ളാഹു മോചിപ്പിക്കുന്നതാണ് അവന്റെ അടിമകളെ. അപ്പൊ ഇത് വിശുദ്ധ റമദാനിന്റെ ഒരു പ്രത്യേകതയാണ്. റമദാനിന്റെ ഓരോ രാത്രികളിലും അള്ളാഹു അവന്റെ അടിമകളെ മോചിപ്പിക്കുന്നു എന്നത്, അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നത് വലിയൊരു ശ്രേഷ്ഠതയാണ്. ആ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് വലിയൊരു ശ്രേഷ്ഠതയാണ് റമദാനിന്റെ. ഇതേപോലെ തന്നെ റമദാനിന്റെ ഫലായിലുകൾ പറയുന്ന മറ്റൊരു ഹദീസാണ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഇമാം അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്. അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതാക്കും ഷഹ്റു റമദാൻ, റമദാൻ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പ്രത്യേകം എടുത്ത് പറയണം, സ്വാഗതം ചെയ്യണം റമദാനിനെ. അതാക്കും, നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഷഹ്റു റമദാൻ, റമദാൻ മാസം. ഷഹ്റുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ മാസമാണ്. അപ്പോ ഈ മാസത്തെക്കുറിച്ച് ഹദീസിൽ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ഷഹ്റുൻ മുബാറക് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അനുഗ്രഹീതമായ മാസം എന്നാണ്. അപ്പൊ ഇത് ഹദീസിന്റെ പ്രയോഗമാണ്. സാധാരണ നമ്മൾ ക്ലാസ്സുകളിൽ പറയും റമദാൻ അനുഗ്രഹങ്ങളുടെ മാസമാണ്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രയോഗമാണത്, അദ്ദേഹത്തിന്റെ വാചകമാണ്, ഹദീസാണ്. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ഈ മാസത്തിലാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കും, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. ഈ ഹദീസിൽ ചെറിയൊരു മാറ്റം, വത്തു അല്ലു ഫീഹി മറദത്തു ഷയാത്തീൻ, ഷെയ്ത്താന്മാരുടെ കൂട്ടത്തിലെ മൂട്ട് കാണിക്കുന്ന ഷെയ്ത്താന്മാരുണ്ട്. മനുഷ്യന്മാരെ വളരെയധികം വഴിതെറ്റിക്കുന്ന ഷെയ്ത്താന്മാര്, അവരെ ബന്ധിക്കുന്നതാണ് ഈ ഹദീസിലുള്ളത്. മറ്റേ ഹദീസിലൊക്കെ ഷെയ്ത്താന്മാരെ ബന്ധിക്കുന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹ്ർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ശുദ്ധ ഖുർആനിനെ അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ രാവിലെയാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. അതിന്റെ വിശദീകരണമാണ് ഈ ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രി എന്നത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. എന്നിട്ട് പറഞ്ഞു ഈ രാത്രിയുടെ ഖൈറ് ആർക്ക് തടയപ്പെട്ടോ അവനെല്ലാം തടയപ്പെട്ടിരിക്കുന്നു. അവന് എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു എന്ന് വേറെ രിവായത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊരു രിവായത്തിൽ കാണാം, വേറെ രിവായത്തിൽ അങ്ങനെ കാണാം. ആ രിവായത്ത് ഇബ്നു വാജ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണ് ആ രിവായത്ത്? മൻ ഹുരിമഹ, ഈ ലൈലത്തുൽ ഖദറിന്റെ ഖൈറ് ആർക്ക് തടയപ്പെട്ടോ, ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, അവൻ എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്? വലാ യുഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂമുൻ, മഹ്റൂമിനല്ലാതെ അതിന്റെ ഖൈറ് തടയപ്പെടുകയില്ല എന്നാണ് ഇബ്നു വാജ് ഉദ്ധരിച്ച ഹദീസ്. അപ്പോ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് എന്താ? അള്ളാഹു അവന്റെ അടിമകളെ എന്ത് ചെയ്യുന്നുണ്ട്? നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് റമദാനിന്റെ ഓരോ രാത്രിയിലും. അത് മുഹറത്തിന്റെ രാത്രിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല, സഫറിന്റെ രാത്രിയിൽ നിന്ന്, അങ്ങനെ വേറൊരു മാസത്തെ കുറിച്ച് എടുത്ത് പറയാതെ റമദാന്റെ രാത്രിയിൽ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അത് അമൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വിശുദ്ധ റമദാനിലെ അമലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫളായിലുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിൽ പറഞ്ഞത് ലൈലത്തുൽ ഖദറിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ആ ലൈലത്തുൽ ഖദർ എന്നത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, അതിന്റെ ഖൈറ് ആർക്ക് തടയപ്പെട്ടോ അവന് എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു എന്നതാ പറഞ്ഞത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ അഹ്വദിയിൽ മുബാറക് ഫൂരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അവന് എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വൽ മുറാദു, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹിർമാനു സവാബിൽ കാമിലി, ഈ വിശുദ്ധ റമദാൻ അല്ലെങ്കിൽ ആ രാത്രിയുടെ ആ പൂർണമായ പ്രതിഫലം, അതേപോലെ തന്നെ അവിലോ ഫറാനു ഷാമിൽ, പരിപൂർണമായ പിന്നെ ഈ ഇഫ്റാന് അള്ളാഹുവിന്റെ ആ പാപമോചനം, അല്ലദീ യഫൂസു ബിഹി അൽ ഖായിമു ഫീ ഇഹ്യാ ഇലൈഹ, ആ രാത്രിയെ ജീവിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നേടുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒന്ന്, പൂർണമായ അള്ളാഹുവിന്റെ ആ പ്രതിഫലം. രണ്ട്, അള്ളാഹുവിന്റെ പാപമോചനം. ഇത് രണ്ടും ആ മനുഷ്യന് തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നത് തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു ശ്രേഷ്ഠത ഇതിനുണ്ട് എന്നുള്ളത്, റമദാനിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഖൈറ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇജ്തിഹാദ് ചെയ്യണം, കഠിനമായി പ്രയത്നിക്കണം, പരിശ്രമിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതേപോലെ തന്നെ റമദാനിന്റെ മറ്റൊരു ശ്രേഷ്ഠതയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, റമദാനിൽ ചെയ്യുന്ന ഉംറ അതിന് ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് റമദാനിന്റെ ഒരു ശ്രേഷ്ഠതയാണ്. നമ്മൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു. ഇതൊന്നും ഹിജറ കലണ്ടറിലെ മറ്റൊരു മാസത്തിനുമില്ല ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊന്നും. നമ്മൾ എന്തെല്ലാം ശ്രേഷ്ഠതകൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ റമദാനിനെ അറിയാനും അതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ലൊരു ചാൻസാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് ആവേശമാകണം. ഇതിന്റെ മഹത്വത്തെ അറിയണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. അങ്ങനെ ഈ റമദാനിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, തറാവീഹ് നമസ്കരിക്കണം, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം, എല്ലാ അർത്ഥത്തിലും ഒരു മുഅ്മിനായിട്ട് മാറണം. അപ്പൊ അങ്ങനെ നിറച്ചും അനുഗ്രഹങ്ങളുള്ള അള്ളാഹുവിന്റെ റഹ്മത്തുകൾ ഓരോ നിമിഷത്തിലും വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് ഇത് നടത്തം. അപ്പൊ ഇതിൽ പറയുന്നത് ഉംറ ചെയ്യുന്നതിന് അതിന്റേതായ പ്രതിഫലമുണ്ട്, പക്ഷേ അത് റമദാനിലാകുമ്പോ അതിന്റെ പ്രതിഫലത്തിന്റെ അത് മാറ്റുകൂടാണ്, അതിന്റെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. അപ്പൊ റമദാനിൽ ഉംറ ചെയ്യുമ്പോൾ അതിനെന്തായി? ഒരു ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലമായി. അത് ഹദീസിൽ വന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലെ അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു, മാ മനഅകി അൻ തഹജ്ജി മഅന, നമ്മുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ എന്താണ് നിനക്ക് തടസ്സമായത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, എന്താണ് അതിലുള്ള തടസ്സം, എന്താണ്? അപ്പൊ പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. ആ സന്ദർഭത്തിൽ അവരതിൻ്റെതായ കാരണങ്ങൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫൈദാ ജാ റമദാനു, അതുകൊണ്ട് എന്ത് ചെയ്യണം? അൻസാറുകളിൽപ്പെട്ട സ്ത്രീക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുത്തൊരു പരിഹാരം ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നത്, റമദാൻ വന്നാൽ ഫഅതമിരി, ഉംറ ചെയ്യണം. അപ്പൊ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത അൻസാരി സ്ത്രീയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു കൊടുക്കുന്നത്? റമദാൻ വന്നാൽ എന്ത് ചെയ്യാ? ഫഅതമിരി, നീ ഉംറ ചെയ്യാ. അപ്പൊ അടുത്ത വർഷം ഹജ്ജ് ചെയ്തൊന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഇത് റമദാനിന്റെ ശ്രേഷ്ഠതയാണ്. അപ്പൊ റമദാൻ വന്നാൽ ഫഅതമിരി, നീ ഉംറ ചെയ്യണം. ഫഇന്ന ഉംറതൻ ഫീഹി തഅദീലു ഹജ്ജ, കാരണം റമദാനിൽ ചെയ്യുന്ന ഉംറ തഅദീലു ഹജ്ജ, അത് ഹജ്ജിന് തുല്യമാകുന്നു, ഹജ്ജിന് പകരമാകുന്നു, ഹജ്ജിന് സമമാകുന്നു. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഫഇന്ന ഉംറതൻ ഫീഹി, റമദാനിൽ ചെയ്യുന്ന ഉംറ തഅദീലു ഹജ്ജത്തൻ, അതൊരു ഹജ്ജിന് തുല്യമാകുന്നു. ഇത് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരി മുസ്ലിമാണ്. മുസ്ലിമിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഹജ്ജതൻ മഗൈ, ഈ റമദാനിൽ ചെയ്യുന്ന ഉംറ എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നത് പോലെയാണ്, എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് റിവായത്തിൽ, ആ റിവായത്ത് മുസ്ലിമിന്റെ റിവായത്താണ്. അപ്പോ ബുഖാരിയുടെയും മുസ്ലിമിലെയും റിവായത്തിൽ വന്നിട്ടുള്ളത് ഹജ്ജിന് പകരമാണ് ഏത്, റമദാനിൽ ചെയ്യുന്ന ഉംറ. മുസ്ലിമിന്റെ റിവായത്തിൽ പ്രത്യേകം വന്നിട്ടുള്ളത് ഹജ്ജത്തൻ മായി, എന്റെ കൂടെ ഒരു ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് റമദാനിൽ ചെയ്യുന്ന ഉംറ എന്നതാണ്. ഈ ഹദീസിന് മനസ്സിലാക്കേണ്ടത് റമദാനിന്റെ ഫളാണ്, അതേപോലെ തന്നെ റമദാനിൽ ഉംറ ചെയ്യുന്നതിന്റെ ഫളാണ്. അവിടെ ഉംറ ഏത് മാസത്തിൽ നമുക്ക് ചെയ്താൽ അതിൻ്റെതായ ഫളും അതിൻ്റെതായ പുണ്യവും നമുക്ക് കിട്ടും, പക്ഷെ റമദാനിൽ ചെയ്യുന്നതിന്റെ രീതി മാറുകയാണ്. അപ്പൊ ഈ റമദാനിന്റെ ഫളാണ്. എന്താണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്? അതിന്റെ അർത്ഥം ഒരാൾക്ക് ഹജ്ജ് ബാധ്യതയായി, അതിന്റെ അർത്ഥം അയാൾ പോയിട്ട് റമദാനിൽ ഉംറ ചെയ്താൽ മതി എന്നാണ്, അതല്ല അതിന്റെ അർത്ഥം. അത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, ഹജ്ജ് നിർബന്ധമായ ആള് ഹജ്ജ് അയാൾ ഹജ്ജ് തന്നെ ചെയ്യണം. ഇവിടെ ഹജ്ജിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സവാബിന്റെ കാര്യത്തിലാണ്, പ്രതിഫലത്തിന്റെ കാര്യത്തിലാണ്. ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഹദീസുൽ ഉംറത്തി ഹാദാ സ്വഹീഹുൽ, ഈ ഹദീസ് ഇതിന് ഹജ്ജിന്റെ സ്ഥാനമാണ് ഈ റമദാനിൽ ചെയ്യുന്ന ഉംറക്കുള്ളത് എന്ന് പറഞ്ഞ ഹദീസ് അത് സ്വഹീഹാണ്. കാരണം വഹുവ ഫളും മിനല്ലാഹി വനിഅമ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനൊരു പ്രതിഫലം ഉംറക്ക് നിശ്ചയിച്ചു എന്നത് ഫളും മിനല്ലാഹ്, അല്ലാഹ് നമുക്ക് ചെയ്തെന്നൊരു ഫളാണ്. വനിഅമ, അല്ലാഹ് നമുക്ക് ചെയ്തെന്നൊരു നിഅമത്താണ്. ഫഖദ് അദ്റകത്തിൽ ഉംറത്തു മൻസിലത്തൽ ഹജ്ജി, ഹജ്ജിന്റെ സ്ഥാനം ഉംറ കൈവരിക്കുന്നത്, ഉംറ നേടുന്നത് എപ്പോഴാണ്? ബിഇൽമാമി റമദാൻ ഇലൈഹ, റമദാൻ അതിനോട് ചേരുമ്പോഴാണ്. റമദാന്റെ ശ്രേഷ്ഠതയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പ്രതിഫലം നിശ്ചയിച്ചു എന്നുള്ളത് അള്ളാന്റെ ഫളാണ്, അള്ളാന്റെ നിയമത്താണ്. ഉംറ ഉംറ തന്നെയാണ്, പക്ഷെ ഉംറക്ക് ആ ഹജ്ജിന്റെ സ്ഥാനം കൈവരുന്നത് ഈ റമദാനിലേക്ക് അത് ചേരുമ്പോൾ. അപ്പൊ റമദാനിൽ അത് ചെയ്യുമ്പോൾ ആ ഒരു പ്രതിഫലം കിട്ടും. ഇമാമു നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് നമുക്കുള്ള ആ സംശയം അദ്ദേഹം ക്ലിയർ ചെയ്യുന്ന, അദ്ദേഹം പറയുന്നത് ഇവിടെ റമദാനിൽ ചെയ്യുന്ന ഉംറ ഹജ്ജിന് തുല്യമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു, ഐ അതിന്റെ ആശയം, തഖൂമു മഖാമഹ ഫി സവാബി, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അത് ഹജ്ജിന്റെ തുല്യമാണ്, സവാബിന്റെ കാര്യത്തിൽ. ലാ അന്നഹ തഅദിലുഹ ഫി കുല്ലി ഷൈൻ, റമദാനിൽ ചെയ്യുന്ന പിന്നെ റമദാനിൽ ചെയ്യുന്ന ഉംറ എന്നുള്ളത് ഏത് നിലക്ക് നോക്കിയാലും അത് ഹജ്ജിനെ പോലെയാണെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ, സവാബിന്റെ കാര്യത്തിൽ ആ ഒരു മഹത്വം ആ ഒരു ഫളൽ ഉംറക്കിട്ടു. എന്നിട്ട് ഇമാം നബി പറഞ്ഞു, ലവ് കാന അലൈഹി ഹജ്ജ, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ, ഫഅതമറ ഫീ റമദാൻ, അയാളെ റമദാനിൽ പോയിട്ട് ഉംറ ചെയ്തു, ലാ തുജ്സിഹു അനിൽ ഹജ്ജതി, അത് അവന് ഹജ്ജിന് പകരം മതിയാവില്ല. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്, അയാൾ എന്ത് ചെയ്തു, ആ ഹദീസ് ഉണ്ടല്ലോ റമദാനിൽ ഉംറ ചെയ്താൽ അത് ഹജ്ജിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് അയാള് പോയിട്ട് ഉംറ ചെയ്തു, ലാ തുജ്സിഹു, അത് മതിയാവില്ല, അനിൽ ഹജ്ജ, ആ ഹജ്ജിന് പകരം അത് മതിയാവില്ല. ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഷറഹ് മുസ്ലിമില് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാനിന്റെ വലിയൊരു ശ്രേഷ്ഠതയാണിത്, അള്ളാഹ് നമുക്ക് തന്ന വലിയൊരു നിയമത്താണ്, വലിയൊരു ഫളലാണ്. റമദാനിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഏതുപോലെ വെച്ചാൽ പണ്ഡിതന്മാര് പറഞ്ഞത് ഇഖ്ലാസ് ഓതിയാൽ ഖുർആനിന്റെ മൂന്നിലൊന്നിന് തുല്യാണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ പ്രതിഫലം ഇഖ്ലാസ് ഖുർആന്റെ മൂന്നിലൊന്നാണെന്ന് പറഞ്ഞല്ലോ, അതേപോലത്തെ പ്രതിഫലമാണ്. അപ്പൊ വലിയൊരു അനുഗ്രഹമാണത്. അപ്പൊ അനുഗ്രഹം നേടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇതിങ്ങനെ ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, റമദാനിന്റെ ഫളായിലുകളായിട്ട് കുറെ ഹദീസുകൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആനിലെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിലൊരു ഹദീസ് ഇമാം ബുഖാരി പോട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അജ്വദുൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ അജ്വദ്, ജീവിതരണ ഔദാര്യം ചെയ്യുന്ന, വളരെയധികം ഔദാര്യം കാണിക്കുന്നവൻ. വകാന ഹജ്വദുമാ യകൂനു ഫി റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിച്ചിരുന്നത് റമദാനിലായിരുന്നു. എന്താ വേറെ മാസങ്ങളിലോ? അത് റമദാനിന്റെ ശ്രേഷ്ഠതയാണ്, റമദാനിന്റെ മഹത്വം ആണത്. സുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഔദാര്യവാനായിരുന്നത് റമദാനിലായിരുന്നു. ആ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹവുമായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു, സന്ധിക്കാറുണ്ടായിരുന്നു. വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, ഇത് മറ്റൊരു പ്രത്യേകതയാണ്. വകാന യൽഖാഹു, ജിബ്രീൽ അലൈഹിസ്സലാം സുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടും, രണ്ടുപേരും സന്ധിക്കാറുണ്ട്. ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാന്റെ ഓരോ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതാണ്. റമദാന്റെ ഒരു പ്രത്യേകതയാണ്, വേറൊരു മാസത്തെ കുറിച്ചും ഇതിങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. റമദാന്റെ ഓരോ രാത്രികളിലും 29 അല്ലെങ്കിൽ 30 ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും, കാണും, എന്നിട്ട് ഫൈദാരിസുൽ ഖുർആന, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ഖുർആൻ പാരായണം ചെയ്ത് അത് ഓതിക്കളിപ്പിച്ചു കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിന് കിട്ടി. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും ധർമ്മം ചെയ്യുന്ന ആളാണ്, ഔദാര്യവാനാണ്, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹിയുടെ സ്വഭാവം. പക്ഷേ ഏറ്റവും കൂടുതൽ ഔദാര്യവാനായിരുന്നത് റമദാനിലായിരുന്നു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ റമദാനിന്റെ ഓരോ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കാണും എന്നുള്ളതാണ് വലിയ റമദാനിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ. ഇനി അതിലൊരു ഹദീസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാനിന്റെ മഹത്വം, അത് അതിന്റെ വലുപ്പം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. ആ ഹദീസ് തുൽഹത്ത് ബിൻ ഉബൈദില്ല, തുൽഹ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വലിയ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു, ആ രണ്ടാളുകളിൽ ഒരാൾ ഷഹീദായി, അതിനുശേഷം തുൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു, ഷഹീദായവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവന്റെ സുഹൃത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഒരാൾ ഷഹീദായി, മറ്റാൾ ഒരു കൊല്ലം കൂടി ജീവിച്ചു, അയാൾ സാധാരണ പോലെ അയാൾ മരിച്ചു, സ്വാഭാവിക മരണം. പക്ഷെ ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് രണ്ടാമത് മരിച്ച ആളാണ്. ഷഹീദിനോട് പറഞ്ഞു, നിനക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഈ റമദാനിന്റെ വിഷയം പറയുമ്പോ ഫളായിൽ പറയുമ്പോ ഈ ഒരു ഹദീസ് നമുക്ക് വിസ്മരിക്കാൻ പറ്റൂല. ഈ ഒരു സ്വപ്നം തുൽഹ റളിയല്ലാഹു കണ്ടു. തുൽഹ റളിയല്ലാഹു ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങൾക്കൊക്കെ ആകെ അത്ഭുതമായി. അവര് പ്രവാചകനോട് പോയിട്ട് ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മിൻ അയ്യി ദാലിക തഅജബൂൻ, എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ഫഖാലു, അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹി റസൂലേ, ഹാദാ കാന അഷദ്ദ റജുലൈനി ഇജ്തിഹാദൻ സുമ്മ സ്തുഷ്ഹിദ ഫദഖല ആദൽ ആഖിർ അൽജന്ന ഖബല. ഒരാളെ രക്തസാക്ഷി ആളല്ലേ, ആ ഷഹീദിന്റെ മുമ്പേ രണ്ടാമത് മരണപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് അത്ഭുതമല്ലേ? ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടേണ്ടത് ഷഹീദായവനല്ലേ? കാരണം ഷഹീദിന്റെ പ്രതിഫലത്തെക്കുറിച്ച്, ഷഹീദിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സഹാബത്ത്. അപ്പൊ സഹാബത്തിന് അത്ഭുതം. എന്തുകൊണ്ടിത് സംഭവിച്ചു? അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടേണ്ടത് ഷഹീദല്ലേ എന്നതാണ് അവരുടെ ഡൗട്ട്. സ്വാഭാവികമായിട്ട് നമ്മളും മനസ്സിൽ അതന്നെ ചിന്തിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം എന്നത് വിശദീകരിച്ചു കൊടുത്തു. സഹാബത്തിനോട് തിരിച്ചു ചോദിച്ചു, അലൈസ ഖദ മക്സ ഹാദാ ബഅദ ഹുസന, ആ ഷഹീദ് അയാൾ കൊല്ലപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ ജിഹാദ് ചെയ്തു, അയാൾ ഷഹീദായി. അങ്ങനെ അയാൾക്ക് ശേഷം അയാളുടെ സുഹൃത്ത് ഒരു കൊല്ലം ജീവിച്ചില്ലേ എന്നാണ്. ആ ഹദീസിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, അലൈസ ഖദ മക്സ ഹാദാ ബഅദ ഹുസന, ഒരു കൊല്ലം ജീവിച്ചില്ല എന്നാണ് ചോദിച്ചത്. ഒരു കൊല്ലം അയാള് ഷഹീദായി, പിന്നെ ഇയാള് ഒരു കൊല്ലം കൂടി അയാള് ജീവിച്ചില്ലേ? കാലുബല, സഹാബത്ത് പറഞ്ഞു, അതേ റസൂലെ, ഒരു കൊല്ലം കൂടി അയാള് ജീവിച്ചിട്ടുണ്ട്. കാല നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഅദറക റമളാന ഫസോമ വസല്ല കദാ വകദാ മിൻ സജദതിൻ ഫിസ്സന. ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കൊല്ലം കൂടി ജീവിച്ചില്ലേ? ആ ജീവിച്ചു. രണ്ടാമത് പ്രവാചകന്റെ വാചകം ശ്രദ്ധിച്ചോ, വാദറക റമദാൻ, ആ കൊല്ലം അയാൾക്കൊരു റമദാൻ കിട്ടിയില്ലേ? ആ വർഷം അയാൾക്കൊരു റമദാൻ കിട്ടിയില്ലേ എന്നാ ചോദ്യം. ഇതൊരു പക്ഷേ എന്നോട് നിങ്ങളോടോ ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയാത്തവരോട്, ആ ഒരു വർഷം അയാൾക്കൊരു റമദാൻ കിട്ടിയില്ലേ? വസല്ല കഥാ വക്കഥാ മിൻ സജിദത്തിന് ഫിസ്സന, എന്നിട്ട് അയാൾ ആ കൊല്ലത്തിൽ അയാൾ ഇങ്ങനെ തന്നെ സുജൂദുകളൊക്കെ, എത്ര സുജൂദുകളൊക്കെ ചെയ്തില്ലേ, ഇന്നെ നിസ്കാരങ്ങളൊക്കെ അയാൾ നിർവഹിച്ചില്ലേ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ബല, അല്ലാഹുവിൻ റസൂലെ, അതെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് കാരണം. എന്നിട്ട് പറഞ്ഞെടുത്തു, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. റമദാനിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേറൊരു ഹദീസും വേണ്ട. എന്താ പറഞ്ഞത്? ഫമാ ബൈനഹുമാ, ഈ രണ്ടാളുകൾക്കിടയിലുള്ള ദൂരം, അന്തരം, അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര ദൂരമുണ്ടോ അത്രക്ക് ദൂരം ഈ ഷഹീദായവനും അവന്റെ സുഹൃത്തും തമ്മിലുണ്ട്. ഇതിന്റെ അർത്ഥം ഷഹീദിന് പ്രതിഫലമല്ലാന്നോ, അവന്റെ പ്രതിഫലം കുറഞ്ഞുപോയി എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് റമദാനിന്റെ വലുപ്പം, റമദാനിന്റെ മഹത്വം തരണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടാളുകൾക്കിടയിലുള്ള ദൂരം, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര ദൂരമുണ്ടോ അത്ര ദൂരം ഇവർക്കിടയിലുണ്ട്. അത്ര മഹത്വം ഈ രണ്ടാമത് മരിച്ചവർക്കുണ്ട്. അതുകൊണ്ടാണ് ഷഹീദിന്റെ മുമ്പേ അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഈ ഹദീസ് ഇബ്ന് മാജ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്ന് ഹുസൈമ ഉദ്ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് മുസ്നദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ്. അപ്പോൾ അത്രക്കും മഹത്വം നമ്മുടെ മുമ്പിലുള്ള ഈ ദിവസങ്ങൾക്കുണ്ട് എന്നുള്ളത് നമ്മളറിയാം. അതിന്റെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇപ്പറഞ്ഞ മഹത്വങ്ങളൊന്നും ഒരാളെ മനസ്സിലാക്കിയില്ല. ഒരാൾക്ക് റമദാൻ എന്നുള്ളത് മറ്റുള്ള മാസങ്ങളെ പോലെ തന്നെയാണെങ്കിലോ, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അതിന്റെ ഗൗരവത്തെ പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഏത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആമീൻ പറഞ്ഞ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ വിഷയത്തെ കുറിച്ചാണ്. 3 തവണ ആമീൻ പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിന്റെ പ്രാർത്ഥന ഉള്ളവർ സ്വീകരിക്കുമല്ലേ എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മലക്കുകളുടെ കൂട്ടത്തിലെ തന്നെ പ്രധാനിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. ആർക്കെതിരെ? 3 വിഭാഗത്തിനെതിരെ. അതിലൊന്ന് ആ ഹദീസിൽ വന്നിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. ഈ ക്ലാസിന്റെ അവസാന ഭാഗത്ത് ഈ ഹദീസിന്റെ ഈ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എന്റെയും നിങ്ങളുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കണം. എന്താ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന? ബഅദ, അകറ്റപ്പെടട്ടെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരത്തായി പോകട്ടെ. മൻ അദറക റമളാൻ, ആരെക്കുറിച്ചാ? ഒരാൾക്ക് റമളാൻ ലഭിച്ചു. ഫലം യുഗുഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. ഇതാണ് ഹദീസ്, ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. റമളാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെടട്ടെ, വിദൂരത്താക്കപ്പെടട്ടെ. ഇത് പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം. സൂറല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന സ്വീകരിക്കണേ മുഹമ്മദ് സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ജിബ്രീലിന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറയുന്നത് സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെ 2 വിഭാഗം. ഒന്ന്, എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവനെ കുറിച്ച്. വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളുണ്ടായി അവരെ പരിചരിക്കാതെ മരണപ്പെട്ടു പോകുന്ന ആളെ കുറിച്ചാണ് അടുത്തത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത് റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ, അവൻ അകറ്റപ്പെടട്ടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോ ഇതൊക്കെ റമദാനിന്റെ ഫളായിലുകളാണ്. ഇതൊക്കെ നമ്മൾ അറിയുകയും കൂടുതലായി പഠിക്കുകയും ഇതിന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്ത് കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ ഇനി ഇപ്പോ നമ്മുടെ 2-ാമത്തെ നോമ്പ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. എത്ര പെട്ടെന്ന്! നമ്മൾ ആദ്യം പറഞ്ഞു ഇതാ റമദാൻ എത്ര പെട്ടെന്ന് എത്തി. 1 മാസം കൂടി കഴിഞ്ഞാൽ റമദാനായി, 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ റമദാനായി, 4 റമദാനായി എന്ന് പറഞ്ഞ് 1-ാമത്തെ നോമ്പ് കഴിഞ്ഞു. ഇപ്പൊ 2-ാമത്തെ നോമ്പും ഇൻഷാല്ലാ അവസാനിക്കാൻ പോവാണ്. ഇതേപോലെ തന്നെ ഓരോ ദിവസങ്ങളും വളരെ പെട്ടെന്ന് ഇങ്ങനെയാണ് തീർന്നു പോകും. വളരെ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടാവില്ല. ഇപ്പൊ ചില ആൾക്കാരൊന്നും ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ ആരംഭിക്കാം. തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക, സുന്നത്തായ കർമ്മങ്ങളും അധികരിപ്പിക്കുക. നമ്മുടെ മുമ്പിലുള്ള സമയം അത് വളരെ പരിമിതമാണ്. ഈ റമദാനിന്റെ മണിക്കൂറുകൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞു അദ്ദുനിയാ സലാസത്തു അയ്യാമിൻ, ദുനിയാവ് എന്നത് ആകെ 3 ദിവസങ്ങളാണ്. ഈ ദുനിയാവ്, അതായത് നമ്മുടെ ജീവിതം, അത് ആകെ 3 ദിവസങ്ങൾ മാത്രമാണ്. ഏതാണ് ആ 3 ദിവസങ്ങൾ? അദ്ദേഹം പറഞ്ഞു അമ്മാംസി, ഒന്ന് നമ്മുടെ പാസ്റ്റ്, ഇന്നലെ ഫഖദ് ദഹബ ബിമാ ഫീഹി, അത് തീർന്നുപോയി. സാധാരണ തമാശയിലേക്കിനും പറയാറുണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്, ശരിയാണ്. ഇനി നമുക്കത് വീണ്ടെടുക്കാനോ, അത് നമുക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചു കിട്ടൂല. ഈ റമദാനിന്റെ ഈ ഒരു ദിവസത്തിന് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല, അത് കഴിഞ്ഞു. ഇതാണ് ഒന്ന്. 2-ാമത് അദ്ദേഹം പറഞ്ഞു അമ്മ അഗദൻ, പിന്നുള്ളത് നാളെ. ഫലഅല്ലക ലാ തുദ്രികുഹു, അദ്ദേഹം പറയണത് നാളെ ജീവിച്ചിരിക്കുമല്ലേ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഒന്ന് കഴിഞ്ഞുപോയി, ഇനി ഒന്നും ചെയ്യാല്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് നാളെയാണ്, നമ്മളെ ഫ്യൂച്ചറാണ്. നമ്മുടെ ഭാവിയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ദിവസത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ അല്ലേ, നമുക്ക് ആരോഗ്യം ഉണ്ടാകുമോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലോ. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, വല്യോ ഇന്നത്തെ ദിവസം ലക്ക, അത് നിനക്കുള്ളതാണ്, ഫഅമൽ ഫീഹി, അതിൽ നീ അമൽ ചെയ്യാൻ നോക്കിക്കോ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള സമയം അത് നിനക്കുള്ളതാണ്, അതിൽ നീ അമൽ ചെയ്തു. അസൽ മുസ്ലിയുടെ വളരെയധികം ചിന്തനീയമായ വാചനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ദുനിയാവ് എന്നുള്ളത് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒന്നത് തീർന്നുപോയി, നമുക്കതിലൊന്നും ചെയ്യാനില്ല. രണ്ട്, നമ്മുടെ ഭാവിയാണ്, അതിൽ എന്താകും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാനും പറ്റൂല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് വല്യോ, അത് ഇന്നത്തെ ദിവസമാണ്, നമ്മുടെ മുമ്പിലുള്ള സമയം, അത് നിനക്കുള്ളതാണ്, അതുകൊണ്ട് അതിൽ നീ അമൽ ചെയ്തോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക, അമലുകൾ വർദ്ധിപ്പിക്കുക. നോമ്പ് അല്ല പറഞ്ഞ റസൂല് പഠിപ്പിച്ച ആ രൂപത്തിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ വെള്ളിയാഴ്ചകളിലും ഇതേപോലെ ക്ലാസ് ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമ്മളീ വരുന്നത് പോലെ നമ്മുടെ കൂടെ നമ്മുടെ റൂമിൽ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാകും. അവരോട് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കുക, ഇങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം എന്നുള്ളത് അവരോട് പറയുക. അവരെ കൂടി നിങ്ങൾക്ക് ക്ഷണിക്കാവുന്നതാണ്, നമ്മുടെ സെന്ററിലേക്ക് കൊണ്ടുവരാകുന്നതാണ് എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ പ്രയാസങ്ങളുള്ള ആൾക്കാരുണ്ട്, വളരെയധികം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതേപോലെ തന്നെ വീടുകളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു മാസം കൂടിയാണ് റമദാന്. സക്കാത്ത് റമദാനിൽ കൊടുക്കുന്ന ആളുകളുണ്ടാകും, അവരത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ധനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തിരുന്നതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി ക്ലാസ്സിലെത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വരാനിരിക്കുന്ന റമദാനിന്റെ ദിവസങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി, ആശയത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല ചിന്തയോടുകൂടി ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളുടെ, പുണ്യകർമ്മങ്ങളുടെ, തറാവീഹ് നമസ്കാരത്തിന്റെ, നോമ്പിന്റെ എല്ലാം പ്രതിഫലം നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മാഷ്വരത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ നേരിട്ടുകൊണ്ട്, ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി കിടക്കുന്ന നമ്മുടെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.